അപ്പൊ ഇടയാ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും പറയാം. ഇടയാളന്മാരെ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് ഇടയാളന്മാരില്ല എന്നൊരുത്തൻ പറഞ്ഞാലും അവന്റെ പ്രവർത്തനത്തിലുണ്ടോ നോക്കിയാൽ മതി. ഓൻ പറഞ്ഞ അംഗീകരിച്ചോളുന്നില്ല, ഏയ് ഞങ്ങൾക്കാണ് മധ്യവർത്തികളേ ഇല്ല എന്ന് പറഞ്ഞാലും അവന്റെ പ്രവർത്തനത്തിൽ ഇവരെ കൂട്ടിപ്പിടിച്ചതാണോ അവൻ ദ്വാ ചെയ്യുന്നത് എങ്കിൽ എന്തായി അവനടയാളന്മാരുണ്ട്. മുമ്പത്തെ രണ്ടെണ്ണത്തിൽ പറഞ്ഞാൽ എന്താ, ശിർക്ക് ചെയ്തവൻ മുശ്രിക്കാണ്, ഇടയാളന്മാരെ ഉണ്ടാക്കിയവൻ ആരാണ്, മുശ്രിക്കാണ്. ഇനി ഈ പറഞ്ഞ രണ്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത് പറയാൻ പോകുന്നത്. അതെന്താ, മൻ ഒരു തൻ ലം യു കഫീർ, കഫറ എന്നാ കാഫറായി, കഫറ എന്നാൽ കാഫറാക്കി, കഫറ അവിശ്വാസിയായി, കഫറ എന്നാൽ അവിശ്വാസിയാക്കി, യു കഫീർ അവിശ്വാസിയാക്കുന്നു. ഇനി അതിന്റെ കൂടെ ലം എന്നാ ഇല്ല എന്നർത്ഥം കിട്ടും. ലം യു കഫീർ അവിശ്വാസി കാഫിറാക്കി, കാഫിറാക്കിയിട്ടില്ല. എന്റെ കൂടെ മൻ ചേർത്താൽ മൻ ഒരുത്തൻ ലം യു കഫീർ അവൻ കാഫിറാക്കിയിട്ടില്ല. കൂട്ടി വായിക്കുമ്പോ മല്ലം യു കഫീർ കാഫിറാക്കാത്തവൻ, കാഫിറാക്കാത്തവൻ ആരെ, അൽ മുശ്രിക്കീന മുശ്രിക്കുകളെ കാഫിറാക്കാത്തവൻ. ശിർക്ക് എന്താന്ന് നേരത്തെ പറഞ്ഞു, അശ്റക്ക എന്നുള്ള വാക്കും വന്നു. എന്താ അശ്റക്ക എന്നാൽ ശിർക്ക് ചെയ്തു, പങ്ക് ചേർത്തു. മുശ്രിക്ക് എന്നാൽ പങ്ക് ചേർത്തവൻ, അതിന്റെ ബഹുവചനം മുശ്രിക്കൂൻ പങ്ക് ചേർത്തവർ. അപ്പൊ അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്ന ആളുകളെ കാഫിറാക്കാത്തവൻ. ഔ ഔ എന്നാൽ അല്ലെങ്കിൽ, ശക്ക ചക്ക എന്നാൽ ചെക്ക്, മലയാളത്തിൽ നിന്ന് ലഭിക്കുന്ന വാക്കാണ് ചെക്ക്, സംശയം. ചക്ക സംശയിച്ചു, ഔ ചക്ക അല്ലെങ്കിൽ സംശയിച്ചവൻ, ഫി കുഫ്രിഹിം അവരുടെ കുഫ്രിൽ, ആരുടെ കുഫ്രിൽ, മുശ്രിക്കിന്റെ അല്ലെങ്കിൽ കാഫിറിന്റെ. അവിശ്വാസികളെ അവിശ്വാസികളാക്കാത്തവനും അവിശ്വാസികളുടെ അവിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിച്ചവനും, ഔ അല്ലെങ്കിൽ സ്വഹഹ മദ്ഹബഹും, സ്വഹഹ എന്നാ സ്വഹീഹാക്കുക, ശരിയാക്കുക, ശരിയാണെന്ന് പറയുക, ശരിയാണെന്ന് പ്രഖ്യാപിക്കുക. ഔ അല്ലെങ്കിൽ സ്വഹഹ ശരിയാക്കിയവനും ശരിയാണെന്ന് പറഞ്ഞവനും, എന്തിനെ, മദ്ഹബഹും അവരുടെ മദ്ഹബിനെ. എന്താ മദ്ഹബ് എന്നാൽ മാർഗം, മദ്ഹബ് മാർഗം, ദഹബ എന്നാ പോയി, മദ്ഹബ് പോകുന്ന വഴി, അതായത് മാർഗം. ഇന്നലെ ഇവിടുന്ന് ഒരു കുട്ടി, എനിക്ക് അത്ഭുതം തോന്നി, ചെറിയ കുട്ടി ഇന്നോടെ കാണില്ല, ഇന്നലെ അസർ കഴിഞ്ഞ് എന്നോട് നിങ്ങളെ പേരെന്താന്ന് ചോദിച്ച്, അപ്പൊ പിന്നെ അവന്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളെ മദ്ഹബ് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ മദ്ഹബ് സുന്നിയാ, സുന്നിയ. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ മദ്ഹബ് ഏതാ, ഞാൻ ലപ്പയാണ് എന്ന് പറഞ്ഞു. ലബ്ബ എന്നു മദ്ഹബില്ലല്ലോ, ലബ്ബ എന്ന പേരുണ്ടായിട്ട്. അപ്പൊ എന്റെ പേരെന്താ, എന്റെ പേര് ഞാൻ പറയില്ല, പേര് പറയുമ്പോ നിങ്ങള് അവന്റെ പിന്നാലെ പോണ്ട. അപ്പൊ ഞാൻ എന്റെ പേരിന്റെ കൂടെ ലബ്ബല്ലല്ലോ, അപ്പൊ പിന്നെ അവന്റെ ചോദ്യം നിങ്ങളെ മദ്ഹബ് ഏതാ. അപ്പൊ എന്താ, നമ്മളിവിടെ നാല് മദ്ഹബ് പറയുന്നത്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, മദ്ഹബ്. ആ ആളുകൾ സ്വീകരിച്ച മാർഗം അതാണ് മദ്ഹബ്. അവർ പോയ വഴി, ദഹബ എന്നാ പോയി, മദ്ഹബ് എന്നാൽ പോയ വഴി, അവർ പോയ മാർഗം മദ്ഹബ്. ഔ സഹഹ മദ്ഹബഹും ഇവരുടെ മദ്ഹബിനെ, ആരുടെ മദ്ഹബിനെ, കാഫിറുകളുടെയും മുശ്രിക്കുകളുടെയും മാർഗത്തെ, അവർ സ്വീകരിച്ച മാർഗത്തെ ശരിയാണെന്ന് പറയുകയും ചെയ്തവൻ, കഫറ അവനെന്തായി, കാഫിറായിരിക്കുന്നു. ഒന്നുകൂടി വായിക്കാം, ഒരുവൻ ലം യു കഫീർ അവൻ കാഫിറാക്കിയില്ല. ഇനി മൻ ചേർത്ത് വായിക്കുമ്പോ മല്ലം യു കഫീർ. അടപ്പ് നേരത്തെ കബീർ സലാഹി ഇവിടെ തജ്വീദ് പഠിപ്പിച്ചു, മൻ ലം, അവിടെ മീം നൂനുസാക്കിനക്ക് ശേഷം ലാ വന്നു. അപ്പൊ എന്താ, മൻ ലം എന്നാണോ, മൻ ലം എന്നാണോ, ദായത്വം അല്ല, എന്നാലും എന്താ വായിക്കാം, മല്ലം നൂന് നിങ്ങൾ എഴുതിയിട്ടില്ല വിചാരിച്ചോ, നൂന് എഴുതിയിട്ടല്ല, അപ്പൊ എങ്ങനെ വായിക്കാം, ഇവിടെ നൂനില്ല വിചാരിച്ചോ, അപ്പൊ എങ്ങനെ വായിക്കും, മല്ലം മല്ലം നൂ സൽത്തനല്ല, മല്ലം യുക്കഫ്യർ കാഫിറാക്കാത്തവൻ, അൽ മുശ്രിക്കീന മുശ്രിക്കുകളെ കാഫിറാക്കാത്തവൻ, അല്ലെങ്കിൽ സംശയം പ്രകടിപ്പിച്ചവൻ, അവർ കാഫറാണോ അല്ലേ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചവൻ, അല്ലെങ്കിൽ ശരിയാക്കിയവൻ ശരിയാണെന്ന് പറഞ്ഞവൻ, മദ്ഹബഹും അവരുടെ മാർഗത്തെ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സംഗതി, ഒന്നുകിൽ മുശ്രിക്കുകളെ കാഫറാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുഫ്രിൽ സംശയം പ്രകടിപ്പിക്കാനാൽ കാഫറാണോ അല്ലേ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അവർ സ്വീകരിച്ച മാർഗം ശരിയാണെന്ന് പറയുകയോ ചെയ്താൽ കഫറ, ഓണും കാഫറയും. അതായത് കാഫർ കാഫർ അല്ലെന്ന് നൃത്തം പറഞ്ഞാൽ അവൻ കാഫറായി, മുശ്രിക്ക് മുശ്രിക്ക് അല്ലെന്ന് നൃത്തം പറഞ്ഞാൽ അവൻ കാഫറായി, മുശ്രിക്ക് മുശ്രിക്ക് ആണോ അല്ലേ എന്ന് നൃത്തം സംശയിച്ചാൽ ഓണം കാഫറായി. മുശ്രിക്ക് ചെയ്തത് അത് കുഴപ്പമൊന്നുമില്ല, അവന്റെ വിശ്വാസം ശരിയെന്നാണ്, ഇവനത് സ്വീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഓലെ മാർഗം കുഴപ്പമൊന്നുമില്ല, നല്ല മാർഗമാണ് നല്ല വിശ്വാസമാണ് എന്ന് നൃത്തം പറഞ്ഞാൽ അപ്പോഴും ഓൻ കാഫറായി. അതുപോലെ അപകടം പിടിച്ചൊരു വിഷയമാണ് ഇതെന്താ പറയാൻ കാരണം, ലോകത്ത് പല ആളുകളും ഇപ്പൊ ഈ കാഫറാക്കുന്ന വിഷയത്തിൽ മൂന്ന് തരം മനുഷ്യന്മാർ ലോകത്തുണ്ട് പണ്ട് മുതലേ. ഒന്ന്, എന്തൊരു കാര്യം ചെയ്താലും കാഫറാവുകയില്ല എന്ന് പറയുന്ന ആളുകൾ, ഒരിക്കലും ഒരു അള്ളണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ മുസ്ലിമായി, പിന്നോ എന്ത് ചെയ്താലും കാഫറാവൂല, സ്കിച്ചില്ലെങ്കിൽ കാഫറാവൂല, എന്ത് നിഷേധിച്ചാലും കാഫറാവൂല. കാരണം എന്താ, വിശ്വാസം അവിടെയാണ്, നമ്മളെ ചില നമ്മള് നിങ്ങളുമായി തർക്കിക്കാന്നല്ലേ, നമ്മളെ വിശ്വാസം ഇവിടെ ഉണ്ട് നമ്മള് അല്ലേ. അപ്പം വിശ്വാസം ഇവിടെ ഉണ്ടായ മതി, പുറത്ത് വേണ്ട, പ്രവർത്തനമായിട്ട് വന്നില്ല, അതിനാണ് ഇർജാൽ മുർജി. വേറൊരു കൂട്ടം ആളുകൾ ശിർക്കും കുഫറും എന്നല്ല, എന്ത് തിന്മ ചെയ്താലും കാഫറായി, കള്ളുടിച്ചാൽ കാഫറായി, കട്ടാൽ കാഫറായി, വ്യഭിചരിച്ചാൽ കാഫറായി, നുണ പറഞ്ഞാൽ കാഫറായി, ഏത് തിന്മ ചെയ്താലും ഉണ്ടാവും കാഫറാവും. അങ്ങനെ ഒരു കൂട്ടർ, അതാണ് ഖവാരിജുകൾ. അതിന്റെ അടക്കാണ് അഹ്ലു സുന്നത്ത്. നമ്മളെ പള്ളിന്റെ പേരും അഹ്ലു സുന്നത്താണ്, അഹ്ലു സുന്നത്തിന്റെ മസ്ജിദ്. അഹ്ലു സുന്നത്ത് രണ്ടിന്റെ അടക്കാണ്, ഒന്ന് പരിധി വിട്ട ആളുകൾ അങ്ങോട്ട് പോയി, വേറെ വിഭാഗങ്ങൾ താഴോട്ട് കുഴിയിലേക്ക് ചാടി, ഇതതിന്റെ നടുക്കാണ്. എന്ത് ചെയ്താലും കാഫറാവൂല എന്ന് പറയാൻ പറ്റൂല, ഏത് ചെയ്താലും കാഫറാവും എന്നും പറയാൻ പറ്റൂല. അപ്പൊ കാഫറാകുന്നതുണ്ട് കാഫറാകാത്തതുണ്ട്, അതാണ് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം. ഇവിടെ അങ്ങനെ തന്നെ കാഫറായ ഒരുത്തൻ കാഫറാണെന്ന് അള്ള പ്രഖ്യാപിച്ച ഒരുത്തനെ കാഫറാണെന്ന് പറയണം, അതിൽ പിന്നെ അല്ലെന്ന് പറയാനോ അത് കുഫറാണോ അല്ലേ എന്ന് സംശയം പ്രകടിപ്പിക്കാനോ പാടില്ല, അല്ല ഓലത് ശരിയെന്നാണ് എന്നൊന്നും പറയാൻ പാടില്ല, കുഫർ കുഫർ തന്നെ. അപ്പൊ ഇതിൽ പരിധി വിട്ടവരും കുണ്ടിലേക്ക് ചാടിയ ആൾക്കാരുണ്ട്, ഇന്നും ഇത്തരം ആളുകളെ നമുക്ക് കാണാം. ഇത് പഴയതല്ല പുതിയതും അല്ല, അല്ല പുതിയതല്ല, പണ്ടേ ഉള്ളതാണ്, ഇപ്പോഴും ലോകത്തുണ്ട്. അതായത് ഇന്നിപ്പോ അറബ് രാജ്യങ്ങളിൽ, ഇപ്പൊ ഈജിപ്ത്, ഈജിപ്തിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളാണ്, ലബനാനിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികളുണ്ട്, ഫലസ്തീനിൽ ക്രിസ്ത്യാനികളുണ്ട്, ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഉള്ള ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട്. അവിടെക്കുള്ള കുറെ ആളുകൾ, ഇവര് പല ആളുകളും പറയുന്നത് പിന്നെ അഹ്ലു കിതാബ് മുശ്രിക്കല്ല, അഹ്ലു കിതാബ് മുശ്രിക്കല്ല, കാഫറുമല്ല, അവരും വിശ്വാസികളാണ്. അതെങ്ങനെ, ഈസാ അള്ളാഹുവിന്റെ നബിയാണ്, ഇഞ്ചിയിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ അവരുടെ നബിയിലും അവരുടെ ഗ്രന്ഥത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നു, ആ നിലക്ക് അവരാരാണ്, വിശ്വാസികളാണ്. ജൂതന്മാർ ഉസൈറിൽ വിശ്വസിക്കുന്നു, അവരുടെ ഗ്രന്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിലും അവർ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവരും ആരാണ്, വിശ്വാസികളാണ്. മുസ്ലിങ്ങൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഒരേ മാതിരിയായി, എല്ലാവരും അവരവരുടെ നബിയിൽ വിശ്വസിക്കുന്നു, അവരവരുടെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അഹ്ലു കിതാബ് കാഫിറുകളല്ല. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉപ്പയെ അടുത്ത് ഈജിപ്തിൽ മരണപ്പെട്ട ഇഖ്വാനുൽ മുസ്ലിമിന്റെ നേതാവാണ് ആര്? മുർസി. ഈജിപ്ത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, എന്താ പ്രധാനമന്ത്രിയായിരുന്ന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മരിച്ചു. അയാളെക്കുറിച്ച് സൈറ്റുകളിൽ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കോട്ടേജ് കൊടുത്തുകയാണ്. എന്താണ് ഈ പറഞ്ഞ വാദം? ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് മുഷ്രിഖ് എന്ന് പറയാൻ പാടില്ല, അവർ കാഫിറുകളല്ല. ഇനി പോട്ടെ, നമ്മുടെ നാട്ടിൽ സൂപ്പർ തൗഹീദുള്ള ആളുകളിൽപ്പെട്ട ഒരു നേതാവ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചത് അവർ അഹ്ലു കിതാബുകാർ കാഫിറുകളാണ് എന്ന് അങ്ങനെ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, അത് ആലോചിച്ചിട്ട് പറയണം എന്നാണ്. അപ്പൊ ഇവിടെ ആലോചിച്ചിട്ട് പറയണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതുപെടും? ഔ ശക്ക ഫീ കുഫ്രിഹി, അവർ കാഫറാണോ അല്ലേ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചു. ഇതൊക്കെ എടുക്കാൻ പോണത് എല്ലാവരെയും എന്തായി കാണണം? ഭായി ഭായി, എല്ലാവരും ഭായി ഭായികളാണ്, സഹോദരന്മാരാണ്, എല്ലാവരും തമ്മിൽ സൗഹൃദം അല്ലേ? ആ ആശയത്തിലാണ് ഇവിടുന്ന് അങ്ങനെ കാഫറാക്കാൻ പറ്റില്ല. കാരണം അവർക്കും ഒരു വിശ്വാസം, അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, ഒരു നബിയിൽ വിശ്വാസമുണ്ട്, വേദഗത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ അത് പണ്ടുണ്ട്, ഇപ്പോഴും ഇത് വ്യാപകമാണ്, പ്രത്യേകിച്ച് അറബ് ലോകത്ത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ കാര്യം എടുത്തു പറയുന്നത്. എന്നാൽ അഹ്ലു കിതാബുകാർ ജൂതന്മാരും ക്രിസ്ത്യാനികളും കാഫറാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് ജൂത ക്രിസ്ത്യാനികളെ അള്ളാഹു കാഫറുകളെ എന്ന് വിളിച്ചിട്ടില്ല, അത് ശരിയാ. പക്ഷേ അള്ളാഹു എന്ത് പറഞ്ഞിട്ടുണ്ട്? ലഖദ് കഫറൽ ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞ ആളുകൾ കാഫിറുകളായിരിക്കുന്നു. എങ്ങനെ പറഞ്ഞ ആളുകൾ? ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ കഫറ, എന്തായി? കാഫിറുകളായി. അപ്പൊ കാഫിറോ കാഫറേ മുശ്രിക്കേ എന്ന് വിളിച്ചോ അല്ലേ നോക്കേണ്ട കാര്യമില്ല. ഖുർആൻ അല്ലാഹു ഖണ്ഡിതമായി നമ്മൾ സൂറത്തുൽ ബൈന ലം യുക്നില്ലദീന കഫറു അടന്താ ലം യുക്നില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി എന്നാ തുടങ്ങണേ. അഹ്ലു കിതാബിൽ നിന്ന് കാഫിറായ ആളുകൾ. അപ്പൊ അഹ്ലു കിതാബ് കാഫിറാന്ന് ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ കാര്യം. പിന്നെ ഖുർആനിലെ വേറെ ഒരു വചനം പന്ത് സുബൈക്ക് ഇമാം അവിടെ ഓതിയ, എന്താണ്? അള്ളാഹുവിലും എന്നെ വസ്വാബി ഈന സുബൈക്ക് ഓതിയെ, അതല്ല അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുകയും എന്നിട്ടിങ്ങനെ ആ ആയത്ത് ഓതിയിട്ട് അള്ളാഹുവിലും പരലോകത്തിലും ഒക്കെ വിശ്വാസം ഉണ്ടായാൽ അവൻ ആരാകട്ടെ, അവൻ ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സർവമത സത്യവാദം, ഇതിപ്പോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയുന്നുണ്ട് അഹ്ലുൽ ഖുർആന്റെ ആൾക്കാർ, സർവമത സത്യവാദം, എല്ലാ മത സത്യവാദം ഒക്കെ പോകട്ടെ. നമ്മുടെ ഒരു മുജാഹിദ് സംഘടനയുടെ വലിയ ഒരു നേതാവ് പ്രസിഡന്റ് പറഞ്ഞ ഒരു പത്രസമ്മേളനത്തിന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്താ പറഞ്ഞത്? എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം ഏകത വിശ്വാസമാണ്. പോയില്ലെ കാര്യം? എല്ലാ മതങ്ങളുടെയും മൂല്യങ്ങൾ ഒന്നാണ്, നമ്മൾ ആ മൂല്യങ്ങളെ എല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതാണ് ഔ സഹഹ മദ്ഹബഹു, അവരുടെ മാർഗം ശരിയാണെന്ന് സ്ഥാപിച്ചു കാഫറായി. ഇനി നാല് അർറാബിഉ, അർബഅ എന്ന നാല്, റാബിഉ നാലാമത്തേത്, അർറാബിഉ നാലാമത്തേത്, മനഇ തഖദ അന്ന ഗൈറ ഹദീൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്മലു മിൻ ഹദീഹി وان حكم غيره احسن من حكمه كالذين يفضلون حكم الطواغيط على حكمه فهو كافر من ഒരുത്തൻ ഇഅ്തഖദ, എന്താ ഇഅ്തഖദ എന്നാല് മകരണ വാക്ക ഇഅ്തഖദ, അഖീദ എന്താ അഖീദ, അഖീദ വിശ്വാസം, ഇഅ്തഖദ എന്നാൽ വിശ്വസിച്ചു. മനി ഇഅ്തഖദ വിശ്വസിച്ചവൻ എന്ത്? അന്ന ഗൈറ ഹദീൻ നബിയ്യി, എന്താണ് ഗൈറ്? നേരത്തെ പറഞ്ഞു അല്ലാത്ത, എന്തല്ലാത്ത? ഹദീ, 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 പ്രസംഗത്തിൽ ഖുതുബത്തുൽ ഹാജയിൽ നമ്മൾ കേൾക്കാൻ വഖൈറൽ ഹാദി ഹാദിയു മുഹമ്മദ്. ഇത് മൗലൈമാരെന്നെ തെറ്റിച്ച് പറയും, ഖൈറൽ ഹാദിയി ഹാദിയു മുഹമ്മദീൻ എന്ന് പറയും. അത് തെറ്റാ, യാക്ക് ശബ്ദമില്ല. ഖൈറൽ ഹാദിയി ഹാദിയു മുഹമ്മദ്, അവസാനം യാക്ക് ശബ്ദമില്ലാതെ ഇവിടെ കൊടുത്താണല്ലേ. ഹാദിയി ഹാദിയി സന്മാർഗം, അന്നബിയി നബിയുടെ സന്മാർഗം അല്ലെങ്കിൽ മാർഗദർശനം. അപ്പൊ എന്താ മനിയത്തക്കഥ വിശ്വസിച്ച ഒരുത്തൻ എന്ത് അന്ന ഗൈറ ഹദീൻ നബി, നബിയുടെ മാർഗദർശനം അല്ലാത്തത്, നബി പഠിപ്പിച്ചതല്ലാത്ത മാർഗദർശനം അത് അക്മലു. എന്താണ് അക്മൽ? കമാൽ, കാമിൽ, പൂർണ്ണമായിരുന്നു. അക്മൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണ, അക്മൽ ഏറ്റവും പൂർണ്ണമായിരുന്നു. അന്ന ഗൈറ ഹദീൻ നബിയി അക്മലു, നബിയുടെ മാർഗദർശനമല്ലാത്തത് അക്മലു, ഏറ്റവും പൂർണ്ണമായതാണ്. എന്തിനേക്കാൾ? മിൻ ഹദീഹി. അവിടെ മിൻ എന്നാൽ, മിൻ എന്നുള്ളതിന്റെ ഒരർത്ഥം നമുക്കറിയാം. എന്താ? ിൽ നിന്ന് മിനൽ ബൈത്തി വീട്ടിൽ നിന്ന്, മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന്. ഇവിടെ മീൻ എന്താ അർത്ഥം? ഊടെ അല്ലെങ്കിൽ കാൾ എന്നർത്ഥം കേട്ടോ. ഇപ്പൊ ഒരാള് പിന്നെ മസാ മിനശാരി, അവിടെ മീൻ എന്താ അർത്ഥം? റോഡിലൂടെ നടന്നുപോയി. പിന്നെ കാൾ എന്നർത്ഥം കിട്ടും, അതിനേക്കാൾ, ഇതിനേക്കാൾ. ഇവിടെ ആ കാൾ എന്നർത്ഥം മിൻ ഹദീഹി. ഹദീ ഹി എന്ന ഹി എങ്ങോട്ടാ പോണത്? നബിയിലേക്ക്. മിൻ ഹദീ മാർഗദർശനത്തേക്കാൾ, ആരുടെ? ഹി, നബിയുടെ. അപ്പൊ അക്മലു മിൻ ഹദീഹി, നബിയുടെ മാർഗദർശനത്തേക്കാൾ ഏറ്റവും പൂർണ്ണമാണ് നബിയുടെ മാർഗദർശനമല്ലാത്ത മറ്റു മാർഗദർശനം എന്നാരെങ്കിലും വിശ്വസിച്ചാൽ. മനസ്സിലായി? പറയും ഒരുവൻ എഴുത്തക്കഥ വിശ്വസിച്ചു. കൂട്ടി പറയുമ്പോ മന എഴുത്തക്കഥ, ഒരുവൻ വിശ്വസിച്ചു എന്നല്ല, പിന്നെന്താണ് വിശ്വസിച്ചവൻ? എന്ത് വിശ്വസിച്ചവൻ? അന്ന ഗൈറ ഹദീൻ നബിയി, നബിയുടെ മാർഗമല്ലാത്തത് ആണെന്ന് വിശ്വസിച്ചവൻ. എന്താണെന്ന്? അക്മലു. ആ ആണെന്ന് എന്നുള്ളത് ഈ അക്മലിനോടാണ് കൂടി ചേർക്കേണ്ടത്. അക്മലു, ഏറ്റവും പൂർണ്ണമാണെന്ന്. എന്തിനേക്കാൾ? മിൻ ഹദീഹി, നബിയുടെ മാർഗദർശനത്തേക്കാൾ പൂർണ്ണമായത് നബിയുടെ മാർഗദർശനമല്ലാത്ത മറ്റു മാർഗദർശനമാണെന്ന് വിശ്വസിച്ചവൻ. രണ്ടാമത്തെ കാര്യം, വ അന്ന ഹുക്മ ഗൈരിഹി അഹ്സനു മിൻ ഹുക്മിഹി. ഇവിടെ വ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പുറത്ത് വായിച്ച നമ്മൾ ഇവിടെ കൂട്ടി കിടപ്പിച്ച് നോക്കി. വമൻ എഴുത്ത കഥ ആവുന്നാള്, ആ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. എന്തേലും ഉള്ളത് വാങ്ങാൻ. ഔ അല്ലെങ്കിൽ എന്ത്? അന്ന ആണെന്ന്, ആണെന്ന് ബാക്കി എങ്ങോട്ട് ഘടിപ്പിക്കണം? തുടക്കത്തിൽ. എന്താണ് ഔ എഴുത്തക്കഥ അന്ന ഹുക്മ ഗൈരിഹി. ഔ അല്ലെങ്കിൽ അവൻ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? അന്ന ഹുക്മ, ഹുക്മ വിധി, തീരുമാനം, തീർപ്പ്. അന്ന ഹുക്മ വിധി ആണെന്ന്. ഗൈരിഹി, ഗൈരിഹി എന്ന ഗൈരി നബിയി, നബിയുടേതല്ലാത്ത മറ്റ് ആളുകളുടെ വിധി ആണെന്ന്. എന്താണെന്ന്? അഹ്സനു. എന്താണ് ഹസൻ എന്നാൽ? നല്ലത്. അഹ്സൻ എന്നാൽ ഏറ്റവും നല്ലത്. അഹ്സനു, ഏറ്റവും നല്ലതാണെന്ന്. എന്തിനേക്കാൾ? മിൻ ഹുക്മിഹി, റസൂലിന്റെ ഹുക്മിനെ കാൾ. അപ്പുറത്ത് മിൻ ഹദീഹി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മിൻ എന്നാ കാൾ. അവിടെ ഹദീന് പകരം ഇവിടെ ഹുക്മു പറഞ്ഞു. വിധി, മിൻ ഹുക്മി വിധിയേക്കാൾ, ഹി നബിയുടെ. അപ്പൊ എന്താ? നബിയുടെ വിധിയേക്കാൾ അഹ്സൻ, ഏറ്റവും നല്ലതാണ് നബി അല്ലാത്തവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിധി എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ. രണ്ട് കാര്യം പറഞ്ഞേ. ഒന്ന്, നബി കാണിച്ചു തന്ന ഒരു മാർഗദർശനമുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കാണിച്ചു തന്നതാ? അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹിയന്റെ അടിസ്ഥാനത്തിൽ. ഖുർആൻ വഹിയാണ്, സുന്നത്തും വഹിയാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ചാണ് നബി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വിശ്വസിക്കണം, ഇങ്ങനെ പോകണം, അങ്ങനെ പോകരുത്, ഇങ്ങനെ ഇടപഴകണം, അങ്ങനെ ഇടപഴകാൻ പാടില്ല, ഇങ്ങനെ കച്ചവടം നടത്തണം, അങ്ങനെ കച്ചവടം നടത്താൻ പാടില്ല എന്നൊക്കെ പഠിപ്പിച്ചത്. ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതും വിലക്കിയതും ഒക്കെ എന്താണ്? നബിന്റെ ഹദീസിൽപ്പെട്ടതാണ്. അപ്പൊ ലോകത്തുള്ള മത നിയമങ്ങൾ പരിശോധിച്ചാൽ അത് ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ലോകത്ത് മനുഷ്യൻ പിന്തുടരുന്ന മാർഗം, ആ മാർഗങ്ങളിൽ ഏറ്റവും നല്ല മാർഗം നബിന്റെ മാർഗമാണ് എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത്. ഒരു വിഷയത്തിലും നബി കാണിച്ചു തന്ന മാർഗത്തേക്കാൾ നല്ലൊരു മാർഗം ലോകത്തില്ല, ഏതിലും. അങ്ങനെ ഒരുത്തം തോന്നാൻ പാടില്ല. തോന്നിയാൽ അതിനർത്ഥം എന്താ? നബി പഠിപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടത് വേറൊന്ന് ഇവിടെ ഉണ്ട്. ഇനി നബി ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞു, നബി സ്വന്തമായി തീരുമാനം പറയുകയില്ല. നബി പറഞ്ഞ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലേക്കും? ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലേക്കും. അപ്പൊ അള്ളാഹു നിന്ന് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിധിയേക്കാൾ നല്ല വിധി ഇന്നതാണ്, വേറൊന്നുണ്ട് എന്നൊരുത്തന് തോന്നിയാൽ, ഒരുത്തൻ വിശ്വസിച്ചാൽ, ഒരുത്തൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അതനുസരിച്ച് ഒരുത്തൻ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ഒരാൾ കരുതിയാൽ എന്താവും? നബിന്റെ മോശം തോന്നലേ. അപ്പൊ ഇസ്ലാമിനെ ഓൻ തന്നെ പുളിക്കുകയാണ്. ഇങ്ങനെ ഒരുത്തൻ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ, പ്രവർത്തിച്ചാൽ അവൻ എന്തായി? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. كالذين يفضلون حكم الطواغيت او حكمه على حكمه فهو كافر
ആരെ പോലെ? കല്ലദീന, അല്ലദീന എന്നാൽ പണ്ടൊക്കെ ദർസിൽ അർത്ഥം പറയല്ലേ, യാതൊരുവൻ എന്നാണ്. യാതൊരുവൻ, അതിന്റെ ബഹുവചനാണെന്ന് അല്ലദീന. കല്ലദീന, ഒരു കൂട്ടരെ പോലെ, യാതൊരുവരെ പോലെ എന്നാ ശേഷം പറയാൻ പോകുന്ന ആളുകൾ. ഏതാളുകൾ? യുഫദ്ദിലൂന, എന്താ ഫള്ളല എന്ന ഫള്ളൽ? എന്താ ഫള്ളൽ? ശ്രേഷ്ഠത. ഫള്ളല എന്ന ശ്രേഷ്ഠപ്പെടുത്തി, ശ്രേഷ്ഠമാക്കി. കല്ലദീന, ഒരു കൂട്ടരെ പോലെ. യുഫദ്ദിലൂന, അവരെന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠമാക്കുന്നു. എന്തിനെ? ഹുക്മത് ത്വാഗീത്തി, ത്വാഗൂത്ത് അതിന്റെ ജംആണ്. ത്വാഗീത്ത്, താവൂത്ത്. താവൂത്തും കേരളക്കാരായ എല്ലാ ആളുകൾക്കും പരിചയമുള്ള ഒരു വാക്കാണ് താവൂത്ത്. താവൂത്തി ഗവൺമെന്റ്, താവൂത്തി ഭരണകൂടം, താവൂത്തി സർക്കാർ. സാധാരണ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്താ താവൂത്ത്? ഏറ്റവും പ്രധാനപ്പെട്ടത് അശ്ശൈത്താൻ, ശൈത്താനാണ് താവൂത്ത്. പിന്നെ അള്ളാഹുവിന് പുറമേ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ, അത് എന്താണ്? താവൂത്താണ്. അതിലും പ്രധാനപ്പെട്ടതാരാണ്? ശൈത്താനാണ്. അതുകൊണ്ടാണ് താവൂത്ത് കൊണ്ട് പ്രഥമമായി ഉദ്ദേശിക്കുന്നത് ശൈത്താനാണ് എന്ന് പറയാൻ കാരണം, ശൈത്താനെ ആരാധിക്കുന്നു, ശൈത്താന്റെ പ്രേരണ മൂലം ആളുകൾ ആരാധിക്കുന്നു അള്ളാഹു അല്ലാത്തവരെ. അപ്പൊ അതിന്റെ കാരണക്കാരൻ ആരാണ്? ശൈത്താനാണ്. അപ്പോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെട്ടു എന്നതുകൊണ്ട് ഒരാൾ താവൂത്താവൂല. അപ്പൊ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു, ഈസാ നബി താവൂത്തല്ല. മുഹമ്മദ് നബിയെ മുസ്ലിങ്ങൾ ആരാധിക്കുന്നു, നബിയെ ടിക്കറ്റ് തരണേ, ഞങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് സലാത്ത് നഗറിൽ, മലപ്പുറം സലാത്ത് നഗറിൽ, നബിയെ ടിക്കറ്റ് തരണേ. അപ്പൊ നബിനോട് ദ്വാ, നബി ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടു, നബി താഗൂത്താണോ? അല്ല. അപ്പൊ പിന്നോട് താഗൂത്താനാരാ? ഒന്നുകിൽ സ്വയം അംഗീകരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റാളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടോ. എന്തിനു പ്രേരിപ്പിക്കുക? എന്നോട് ദുആ ചെയ്യണം എന്ന് വേറെ കൽപ്പിക്കുക, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ദുആ ചെയ്യുന്നത് അംഗീകരിക്കുക. ഇതൊന്നും ആര് ചെയ്തിട്ടില്ല? നബി ചെയ്തിട്ടില്ല, ബദരീങ്ങൾ ചെയ്തിട്ടില്ല, ഈസാ നബി ചെയ്തിട്ടില്ല, ഒരു നബിയും ചെയ്തിട്ടില്ല, അള്ളാഹുന്റെ ഔലിയാക്കന്മാർ ചെയ്തിട്ടില്ല. അപ്പൊ അവരാരും എന്തല്ല? താവൂത്തുകളല്ല. എന്നാൽ ഇങ്ങനെ പ്രേരണ കൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ എന്താണ്? താവൂത്തുകളാണ്. പിന്നെ ശൈത്താൻ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഹുക്മർ തവാഹി, അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമം കൊണ്ട് വിധി നടത്തുന്നവർ, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ നിയമം മാറ്റിവെച്ചിട്ട് സ്വന്തമായി ഉണ്ടാക്കുന്ന നിയമം കൊണ്ട് ഭരണം വിധി നടത്തുക, അത് ആരാണ്? താഗൂത്ത്. അതുകൊണ്ടാണ് ഇവിടെ താഗൂത്തി ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞത്. ഇസ്ലാമിക ഗവൺമെന്റ് അല്ല, താഗൂത്തി ഗവൺമെന്റ് ഇസ്ലാമിന്റെ നിയമല്ല നടപ്പിലാക്കുന്നത്. പിന്നെ എന്തിന്റെ നിയമം? അവരുണ്ടാക്കിയ നിയമമാണ്. ഹുക്മത്ത് തവാഗീതി, താഗൂത്തുകളുടെ അല്ലാഹുവിന്റേതല്ലാത്തവരുടെ നിയമങ്ങൾ, നിയമങ്ങളെ യുഫദ്ദിലൂന ശ്രേഷ്ഠപ്പെടുത്തുന്നു. എന്തിനേക്കാൾ? അലാ ഹുക്മിഹി. ഇവിടെ അലക്കും നേരത്തെ പറഞ്ഞ കാൾ എന്നതിനർത്ഥം ഹുക്മിനെ ശ്രേഷ്ഠപ്പെടുന്നു. അലാ ഹുക്മി, വിധിയേക്കാൾ. ആരുടെ വിധി? ഹുക്മിഹി, അള്ളാഹുവിന്റെ വിധി. അപ്പൊ അള്ളാഹുവിന്റെ വിധിയേക്കാൾ അള്ളാഹു അല്ലാത്തവരുടെ വിധിയെ ശ്രേഷ്ഠപ്പെടുത്തുന്നവരെ പോലെ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഹുവ, അപ്പോൾ അവൻ കാഫിറുൻ, കാഫിറാകുന്നു. ഒന്നുകൂടി വായിക്കാം, ഞാൻ വായിക്കുന്ന അർത്ഥം പറയാം. മൻ, ഒരുവൻ. എഴുത്ത കഥ, വിശ്വസിച്ചു. മനെഴുത്ത കഥ, വിശ്വസിച്ചവൻ. അന്ന ഗൈറ ഹദീൻ നബിയി, നബിയുടെ മാർഗമല്ലാത്തത് ആണെന്ന് വിശ്വസിച്ചവൻ. അക്മലു, ഏറ്റവും പൂർണ്ണമാണെന്ന്. മിൻ ഹദീഹി, നബിയുടെ മാർഗത്തേക്കാൾ പൂർണ്ണമാണെന്ന് വിശ്വസിച്ചാൽ. ഔ, അല്ലെങ്കിൽ അന്ന ഹുക്മ ഗൈരിഹി, അവിടെ നമ്മൾ അപ്പുറത്ത് സങ്കല്പിക്കണം. ഏത്? മനയെഴുത്ത കഥ. അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചാൽ എന്ത്? അന്ന ഹുക്മ ഗൈരിഹി, നബിയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിയല്ലാത്ത വിധി അഹ്സനു, ഏറ്റവും പൂർണ്ണമാണ്, നല്ലതാണ് എന്ന്. മിൻ ഹുക്മിഹി, നബിയുടെ വിധിയേക്കാൾ നല്ലതാണ് നബിയുടേതല്ലാത്തവരുടെ വിധി എന്നാരെങ്കിലും വിശ്വസിച്ചാൽ. ആരെപ്പോലെ? കല്ലദീന, ഒരു കൂട്ടരെ പോലെ. അവരെന്ത് ചെയ്യുന്നു? യുഫദ്ദിലൂന, ശ്രേഷ്ഠമാക്കുന്നു. ഹുക്മത്ത് തവാഗീതി, താഗൂത്തുകളുടെ അല്ലാഹുവിന്റേതല്ലാത്തവരുടെ വിധിയെ. അലാ ഹുക്മിഹി, അള്ളാഹുവിന്റെ അല്ലെങ്കിൽ റസൂലിന്റെ വിധിയേക്കാൾ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഹുവ, അപ്പോഴവൻ കാഫിറുൻ, കാഫിറാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നല്ല മാർഗം ഇസ്ലാമിന്റെ മാർഗമാണ്. ഇസ്ലാമിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് ആരാ പഠിപ്പിച്ചു തന്നത്? റസൂല്. റസൂൽ എങ്ങനെ പഠിപ്പിച്ചു? എന്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു? അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്. അപ്പൊ അള്ളാഹുവിന്റെ വിധി എന്ന് പറയുന്നതും നബിന്റെ വിധി എന്ന് പറയുന്നതും രണ്ടും ഒന്നാണ്. അള്ളാഹുവിന്റെ ഹദീ എന്ന് പറയുന്നതും നബിന്റെ ഹദീ എന്ന് പറയുന്നതും ഒന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിച്ചതൊക്കെ ഇസ്ലാമാണ്. അപ്പൊ ആ ഇസ്ലാമിനേക്കാൾ ഇപ്പൊ പല വിഷയങ്ങളിലും ഈ മുസ്ലിം ലോകത്ത്, ഇസ്ലാമിന്റെ ഭരണകൂടമില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ കഴിയില്ല. ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് മുസ്ലിങ്ങളായ ഭരണാധികാരികൾ എന്താണ് നടപ്പിലാക്കേണ്ടത്? ഇസ്ലാമിന്റെ നിയമമാണ് നടപ്പിലാക്കേണ്ടത്. എന്നാൽ അവിടെ ഒരു ഭരണാധികാരി ഇസ്ലാമിന്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം നടപ്പിലാക്കുകയാണ് എന്ന് വിചാരിച്ചോളൂ. പ്രത്യേകം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമം എന്നാൽ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത വേറൊരു നിയമവും അനുസരിക്കാൻ പാടില്ല എന്നില്ല. ഇപ്പൊ റോഡ്, അറബ് രാജ്യങ്ങളിൽ ഇല വണ്ടി പോവുക, നമ്മളത് ഇടതാ, ഗൾഫ് രാജ്യത്ത് വലതാ, അതവിടുത്തെ നിയമമാണ്. ഇവിടെ ഇടതുഭാഗത്താണ്. ഗൾഫ് രാജ്യത്ത് വലതുഭാഗത്തുകൂടി ഡ്രൈവർ സീറ്റ് വേണം തന്നെ, അത് അള്ള പറഞ്ഞ നിയമ. വണ്ടിന്റെ സീറ്റിന്റെ, ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്താണ് വലതുഭാഗത്തുകൂടി കൊണ്ടുവരുന്നത്. ആണോ? അല്ല, അത് മനുഷ്യന്മാരുണ്ടാക്കിയതാ. ഇവിടെ തിരിച്ചാണ് നിയമം. ഇതാരുണ്ടാക്കിയതാ? മനുഷ്യന്മാരുണ്ടാക്കിയതാ. നടന്നു പോകുന്നവൻ വലതു ഭാഗത്തൂടെ പോകണം, നടപ്പാത. റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് മറ്റേ സീബ്ര ലൈൻ അല്ലെങ്കിൽ മുറിച്ചു കടക്കാൻ പറ്റുന്ന സ്ഥലത്തോട്ട് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. നടക്കുമ്പോ സൈഡിൽ കൂടി നടക്കാൻ പാടുള്ളൂ, മഞ്ഞളന്റെ പൊത്തിൽ നടക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമം? വണ്ടി ഇന്ന സ്ഥലത്തെ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല, അതിന് പ്രത്യേക കളറിട്ട് അടയാളപ്പെടുത്തി. ഇത് അള്ളാന്റെ നിയമ അല്ല. അപ്പൊ ഞാൻ അള്ളാന്റെ നിയമം അനുസരിക്കുള്ളൂ, ഇപ്പോഴത്തെ ട്രാഫിക് നിയമം ഞാൻ അനുസരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ട്രാഫിക് നിയമം അനുസരിച്ചാൽ ഒരുത്തൻ കാഫറായി പോകും, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ട്രാഫിക് നിയമം അനുസരിക്കില്ല, ഇത് അള്ളാന്റെ നിയമമല്ല, ഇത് ഞാൻ അനുസരിച്ച് ഞാൻ കാഫറാവും, പറയാൻ പറ്റുമോ? ബിൽഡിങ്ങിന് സുരക്ഷയ്ക്ക് വേണ്ടി ലിഫ്റ്റിന് പുറമെ എമർജൻസി എക്സിറ്റ് കോണി വേണം. ഇപ്പൊ പുതിയ നിയമമാണല്ലോ, ബിൽഡിംഗ് പെർമിഷൻ കിട്ടണമെങ്കിൽ പുറത്തുകൂടി വേറെ തീ പിടിച്ചാൽ രക്ഷപ്പെട്ട് ഇറങ്ങി ഓടാൻ പറ്റിയ കോണി വേറെ വേണം. ഇത് അള്ളങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ബിൽഡിങ്ങിന് പുറത്ത് വേറെ കോണി വെക്കൂല. ഇത് അള്ളാന്റെ നിയമമല്ല, അത് താഗൂത്തി ഗവൺമെന്റ് നിയമമാണ്. മനസ്സിലാക്കാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചത് എന്താ? അള്ളാഹു പറഞ്ഞ നിയമം പാലിക്കണം. അതല്ലാത്ത നിയമം ഭൗതികമായ നിയമങ്ങൾ പറ്റും. മതത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ മാറ്റി നിർത്തി ഭരിക്കാൻ പാടില്ല. ഇനി ഭരണമില്ല ഞാൻ നമ്മൾ സ്വയം ഇവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണം എന്ന് പറയുന്ന ആളുകൾ, അതാണ് അടിസ്ഥാനപരമായ വിഷയം. പണ്ഡിതന്മാർ ചോദിക്കുന്നത് കാണാം, ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ അള്ളാഹുന്റെ നിയമം ചാരത്ത് പോകാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹുല്ല തുടർച്ചയാക്കാൻ പാടില്ല, അള്ളാഹുല്ല ദുആ ചെയ്യാൻ പാടില്ല. അവിടെ നിന്ന് ഇസ്ലാമിന്റെ നിയമല്ലേ? ഇവിടെ എന്താ നിങ്ങൾ ഇത് പറയാത്തത്? ശേഖ് സാലിഹ് അൽ ഫൗസാൻ ചോദിക്കുന്നുണ്ട്, ഹാക്കിമിയത്തുള്ള എന്ന് പറയുന്ന വാദം ഉന്നയിക്കുന്ന ആളുകൾ ആദ്യം നടപ്പിലാക്കേണ്ടത് അഖീദന്റെ വിഷയത്തിലാണ്. തൗഹീദ് പറഞ്ഞാൽ ഇവൻ ശ്മശാന വിപ്ലവക്കാരനാണ് അല്ലേ, ആളുകൾ ഭിന്നിപ്പാക്കി എന്ന് പറയും. യഥാർത്ഥത്തിൽ ഹാക്കിമിയത്ത് നടപ്പിലാക്കേണ്ടത് എവിടെയാണ്? ഭരണകൂടം നടപ്പിലാക്കുന്നതിന് മുമ്പ് വ്യക്തി നടപ്പിലാക്കണം. അവനവന്റെ ജീവിതത്തിൽ, അവനവന്റെ കുടുംബത്തിൽ, അവനവന്റെ അഖീദന്റെ കാര്യത്തിൽ അവിടെയാണ് അള്ളാന്റെ വിധി ആദ്യം നടപ്പിലാക്കേണ്ടത്. ഭരണകൂടം വന്നാൽ അവിടെ നടപ്പിലാക്കണം. അപ്പൊ അത് ഭരണകൂടത്തിൽ മാത്രം നടപ്പിലാക്കാനുള്ളതല്ല. അപ്പൊ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശോധിച്ചാലും നമ്മുടെ വിഷയത്തിൽ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ടെങ്കിൽ അത് അനുസരിച്ചേ പറ്റുള്ളൂ. അത് സംഗതിയൊക്കെ ശരിയാ, പക്ഷെ അത് അത്ര ശരിയായി എനിക്ക് തോന്നുന്നില്ല എന്ന് ഇസ്ലാമിന്റെ നിയമത്തെ കുറിച്ച് ഉത്തരം പറഞ്ഞാൽ കഫറ. ഒന്ന് എനിക്ക് വേണ്ട എന്ന് പറയാം, ഞാനത് അംഗീകരിക്കൂല. ഇത് പണ്ഡിതന്മാരൊക്കെ വിശദിച്ചാണ്. ഒന്ന്, ഒരാൾ എന്ത് ചെയ്യുന്നു, മഴ എത്തേണ്ട ഹുക്കുമൽ മഖ്ലൂഖി അഹ്സനു മിൻ ഹുക്കുമിൽ ഇസ്ലാമി ഫഖദ് കഫറ. ഇസ്ലാമിന്റെ വിധിയേക്കാൾ ഈ ഗവൺമെന്റിന്റെ വിധിയാണ്, നിയമമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കോടതിയുടെ നിയമമാണ് ഏറ്റവും ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉത്തൻ പറഞ്ഞാൽ ഫഖദ് കഫറ. മൻ ഖാല ഇന്നഹു മുഹയ്യറൻ, ആരും നിർബന്ധം ചെയ്തിട്ടല്ല, ഉത്തം പറയാണ്. ഈ നിയമവും സ്വീകരിക്കുക, സർക്കാരിന്റെ നിയമവും സ്വീകരിക്കുക, ഇസ്ലാമിന്റെ നിയമവും സ്വീകരിക്കുക, സർക്കാരിന്റെ നിയമവും സ്വീകരിക്കുക, രണ്ടും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, രണ്ടും സ്വീകരിച്ചാൽ ഒരു കുഴപ്പമില്ല എന്നുത്തം പറഞ്ഞാൽ കഫറ. അങ്ങനെ സ്വാതന്ത്ര്യമല്ല. ഇസ്ലാം പറഞ്ഞാൽ ഇസ്ലാമിന് തന്നെ വിധി സ്വീകരിക്കണം, അല്ലാത്തത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ സ്വീകരിക്കാം. ഇനി മൻ ഖാല ഇന്ന ഹുക്മല്ലാഹി ഹഖുൻ വലാകില്ലാ യൽസമുൽ ഇൽതിസാമു ബിഹി, ഉത്തം പറയാണ്, ഇസ്ലാം പറഞ്ഞത് ശരിയല്ല, പക്ഷെ അത് തന്നെ പാലിച്ചോളണം എന്ന് നിർബന്ധമല്ല. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ അത് തന്നെ പിന്തുടരണം എന്ന് നിർബന്ധമല്ല. അങ്ങനെ ഉത്തം പറഞ്ഞാലും കഫറ. ഇനി വേറെ അമ്മാമൻ ഹാലഹ ബിഹവൻ ഔ ബിതമഇൻ ഫീ മാലിൻ ഔ രിസ്വ ഔ മൻസിബിൻ മുഅ്തഖിദിൻ അന്ന ഫീലഹു ഹറാമ വമഅസിയതു, വേറൊരാള് അള്ളാഹുവിന്റെ നിയമത്തിനെതിരായ കാര്യം പ്രവർത്തിച്ചു, ഓനറിയാം അള്ളാഹിന്റെ നിയമമാണ് ശരി, ഞാനിത് പാലിക്കേണ്ടതുണ്ട്, പാലിക്കാതിരുന്നാൽ ശിക്ഷ കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അതിനെതിരായ കാര്യം ചെയ്താൽ ഓനറിയാം ഇത് ഞാൻ ചെയ്യാൻ പോണത് തെറ്റാണ്, ഹറാമാണ്. പക്ഷെ അവനത് ചെയ്യുന്നത് ഭൗതികമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അതാണ് അവിടെ എണ്ണി പറഞ്ഞത്, ഒന്ന് ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമ്പത്ത് മോഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൈക്കൂലി മോഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ഥാനം അതായത് പ്രമോഷൻ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുത്തൻ അള്ളാഹുവിന്റെ വിധിയല്ലാത്ത വേറെ ഒരു വിധി നടത്തിയാൽ അവൻ എന്താവുകയില്ല, കാഫിറാവുകയില്ല. ഓം വിധിക്കുന്നത് എന്താ, അള്ളാഹുവിന്റെ നിയമമല്ലാത്ത വിധിയാണ്. അപ്പൊ ഇവിടെ മൂന്ന് സംഗതി മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിന്റെ നിയമത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്തതിന്റെ നിയമം എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമവും അല്ലാത്ത നിയമവും രണ്ടും വേണമെങ്കിൽ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് എന്നൊരുത്തൻ വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമം തന്നെ സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല എന്നൊരുത്തൻ വിശ്വസിക്കുക. ഇത് മൂന്നായാലും എന്താവും, കാഫിറാവും. അപ്പോ ഇപ്പൊ ഇസ്ലാമിക രാജ്യത്ത് സൗദി അറേബ്യ, എല്ലാ ഇസ്ലാമിക രാജ്യത്തും അവിടെ പലരും ഈ ഭരണകൂടമൊക്കെ കാഫിറിന്റെ ഭരണകൂടമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ഭരണകൂടത്തിന് എതിരിൽ സമരം നടത്തുന്നുണ്ട് അല്ലേ. ഇപ്പൊ മുല്ലപ്പൂ വിപ്ലവം അല്ലേ, മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയില്ലേ,
ആകെ രാജ്യങ്ങൾ കുട്ടിച്ചോറായി. ഇവരെന്തിനാ വിപ്ലവം നടത്തുന്നത്? അള്ളാഹുവിന്റെ ഭരണമല്ലാത്ത ഭരണമാണ് അവിടെ ഉള്ളത്. ഇപ്പം മൗലാന മൗദൂദി അടക്കം, സയ്യിദ് കുത്തുബ് അടക്കം ഒരുപാട് ആളുകൾ, അതുപോലത്തെ ഇന്നത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഒക്കെ പറഞ്ഞത് കാണാം, ലോകത്തെവിടെയും ഇസ്ലാമിക ഭരണകൂടമില്ല, ഇതൊക്കെ ജാഹിലിയത്തിന്റെ ഭരണകൂടമാണ്, താഗൂത്തി ഭരണകൂടങ്ങളാണ്, കാരണം അവിടെ പൂർണ്ണമായി ഇസ്ലാമില്ല. അപ്പൊ ഇസ്ലാമിന്റെ നിയമമല്ലാത്ത ഒരു നിയമം, ഇപ്പൊ സൗദി അറേബ്യന്റെ രാജാവ് ഇസ്ലാമിന്റെ നിയമമല്ലാത്ത ഒരു നിയമം നടപ്പിലാക്കുന്നത് ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒരു വശത്തിലൂടെയാണെങ്കിൽ അയാൾ ആരായി? കാഫറായി. എന്നാൽ ഇപ്പൊ ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം സൗദി രാജാവ് കൊണ്ടുവന്നു എന്നൊരു ഉദാഹരണം പറയാം. പക്ഷേ അയാൾ ഒരിക്കലും ഞാൻ കൊണ്ടുവരുന്ന നിയമം ഇസ്ലാമിനേക്കാൾ മെച്ചപ്പെട്ടതാണ് എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ രണ്ടും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമം അനിവാര്യമല്ല എന്ന് വിശ്വസിക്കുന്നില്ല. ഇതൊന്നും അല്ലാതെ വേറെന്തെങ്കിലും ഒരു ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി നിയമം കൊണ്ടുവന്നാൽ എന്താവൂല? കാഫറാവുകയില്ല.